ദൈവനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.
May the name of the Lord be glorified.
കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു.
I want to greet each and everyone who's gathered over here in the name of our Lord Jesus
Christ. പ്രിയരേ, നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന ബ്രദർ ബെസലേൽ ആൻഡ്
ക്ലോഡിയ. We want to greet brother Beslail and Claudia and thank you for joining us.
Praise God. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഇന്ന് കടന്നു വന്നിട്ടില്ലല്ലോ, അവർക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവരായിരിക്കുന്നിടത്തെല്ലാം ദൈവം അവരെ പരിപാലിക്കട്ടെ.
Lord of our fellow believers have not been able to join for the morning service. Well, let's keep them in prayers.
നമ്മളെ കഴിഞ്ഞ ദിവസം അറിഞ്ഞതുപോലെ നമ്മുടെ ജോൺസൺ ദിവ്യ, അവർക്കൊരു പൈതൽ ജനിക്കുവാനായിട്ട് ഇടയായല്ലോ. അവരെ പൈതൽ ഹോസ്പിറ്റലിലായിരിക്കുന്നു, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
Amen. Let's keep brother Jones and Divya in prayers. We keep the child also in prayers for a quick progress and recovery.
അവസാനമായിട്ട് എല്ലാ വിഷയങ്ങളും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
And we'll pray for all of the matters that has been addressed over here towards the end of the meeting.
എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു.
Amen. I trust everybody is happy.
നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം.
Can we praise God?
Praise God. നമ്മുടെ സമയത്തിന്റെ ഒരു പരിധി ഇതൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്.
അതുകൊണ്ടാണ്
ഇന്നൊരു വൺ മെസ്സേജിലേക്ക് നമ്മൾ അങ്ങനെ നീങ്ങുന്നത്.
നമുക്ക്
വേഗത്തിൽ എബ്രായ ലേഖനം 11:1 ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മതി, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു.
We are reading from Hebrews 11 verse 1 and 2. Now faith is the substance of the things hoped for and the evidence of the things not seen.
അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്.
And for by it the elders obtained a good testimony.
ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വിശ്വാസത്താൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്.
I mean, this is what the Lord expects of a child of God, is that he's called to walk in faith.
നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ആരും കർത്താവിനെ കണ്ടിട്ടില്ല. ആരെങ്കിലും കർത്താവിനെ കണ്ടിട്ടുണ്ടോ?
Amen. As we
physically കണ്ടിട്ടുണ്ടോ?
Amen.
ആരും കണ്ടിട്ടില്ല.
Has anyone over here seen Christ in his physical form? No.
നീ പിതാവായ ദൈവത്തെ കണ്ടിട്ടുണ്ടോ?
Has anyone seen God the Father?
പരിശുദ്ധാത്മാവാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ?
Have you seen the Holy Spirit who is God?
നീ ആരെങ്കിലും സ്വർഗ്ഗവും നരകവും കണ്ടിട്ടുണ്ടോ?
Has anyone seen heaven and hell?
ഈ ദൈവവചനം എഴുതിയ ആളിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ?
I mean, have we seen the person who's written this word of God?
എന്നാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു.
But we still love God and have faith in God.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യലേഖനം 5:7 കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത്.
And that's why we see Paul mentioning this in 2 Corinthians 5:10, for we live by faith and not by sight.
ഇവിടെ നമ്മൾ വായിച്ചത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു.
And here what we read was that faith is being sure of what we hope for and certain of the things that we do not see.
ഈ എബ്രായ ലേഖനം 11 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ,
as we study the chapter of 11th chapter of Hebrews,
അതിന്റെ all chapter നമ്മൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല വിശ്വാസ വീരന്മാരെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
I mean, we can see certain people who are giants of faith.
അവർ വിശ്വാസത്താൽ ചെയ്ത കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
And we can see the things that they did in faith recorded there.
അപ്പോൾ നമ്മൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ,
I mean, so today as we are sitting in the presence of God today morning,
ഒരു കാര്യം നാം ആശിക്കുമ്പോൾ അത് ലഭിക്കുന്നതിന് മുമ്പേ തന്നെ അത് ലഭിച്ചു എന്നുള്ള അഷുറൻസ് ആണ് വിശ്വാസം എന്ന് പറയുന്നത്.
So faith is said as an assurance of the confidence of the things that we are going to get.
ഒരു കാര്യം നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ അത് നമുക്ക് ലഭിച്ചു എന്നുള്ള നമ്മുടെ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്.
Amen. So faith is having the assurance that we have already received that what we are about to receive.
അതുകൊണ്ടാണ് രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്.
That's why we read in verse 2.
അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്.
For by it the elders obtained a good testimony.
അപ്പോൾ ഈ 11-ാം അധ്യായത്തിൽ ഇവരുടെയൊക്കെയും പേര് വരുവാൻ കാരണമായതും അവർ വിശ്വാസത്താൽ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ്.
And the reason we see a lot of people mentioned in this chapter is because of the acts they did in faith.
ഈ വിശ്വാസവീരന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഹോളിനെസ് കൊണ്ടല്ല, അത് ജീവിതത്തിൽ ആവശ്യമാണ്. ഹോളിനെസ് ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്.
I mean, keep in mind they are not recorded in this chapter because just of their holiness is needed, but because of their acts of faith.
എന്നാൽ അവർക്ക് സാക്ഷ്യം ലഭിച്ചത് അവരുടെ വിശ്വാസം മൂലമാണ്. അവർക്ക് സാക്ഷ്യം ലഭിക്കാനായിട്ട് ഇടയായി.
But on the other hand, what the reason they received a good testimony is because they had faith in God.
അതുകൊണ്ടാണ് 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ,
so when we read Hebrews chapter 11 verse 6,
എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുന്നതല്ല.
So it records like this, but without faith it is impossible to please God.
But വിശ്വാസത്തിൽ കൂടെ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ.
So it is only through faith that can we be found pleasing in God's sight.
അപ്പോൾ ഇന്ന് പകൽക്കാലം ഈ അദൃശ്യനായ ദൈവത്തോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്?
So how should we respond to a God who is invisible?
നമുക്ക് കാണുവാൻ കഴിയാത്ത അദൃശ്യനായ ദൈവത്തോട് നമ്മുടെ ആത്മാവ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
So how is our spirit going to respond to a God who is invisible?
അത് വിശ്വാസത്തിൽ കൂടി ആയിരിക്കണം നമ്മൾ അതിനെ പ്രതികരിക്കേണ്ടത്.
And we should respond to God through faith.
അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ മാറ്റർ ആണ്.
So faith is a spiritual matter.
നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ,
so when we say that we have faith in one person,
ആ വിശ്വാസത്തിന് മുമ്പായിട്ട് നമ്മൾ ആ വ്യക്തിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും.
Amen. So we trust that person before the faith starts stemming up.
കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ,
so when we say that we have faith in the Lord Jesus,
ഒന്നാമതായിട്ട് കർത്താവിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണ്.
So number one thing that we do is we trust the Lord Jesus.
രണ്ടാമതായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ വിശ്വസിക്കുന്ന വ്യക്തിയിൽ കൂടെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുസരിക്കുകയാണ്.
And so now as a result of the faith in the person, now what happens is we start to work out obedience.
കർത്താവിൽ നാം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ,
so when we tell that we have faith in the Lord Jesus,
ഒന്നാമതായിട്ട് കർത്താവിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം.
So the number one thing is that we need to trust the Lord Jesus.
രണ്ടാമതായിട്ട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരിക്കണം.
And number two is that we have to be obedient to what the Lord Jesus tells us.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുന്നതിൽ കൂടെയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ കൂടെയാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രകടമാക്കുന്നു.
So our faith is being manifested by our trust in the Lord Jesus and through the obedience that we exercise in the Lord Jesus.
അപ്പോൾ കർത്താവിനോട് നമ്മൾ എപ്പോഴും പ്രതികരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തിൽ കൂടെയാണ്.
So if we ask how do we respond to God, and it should be through our faith.
ആരൊക്കെ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ദൈവത്തെ അനുസരിച്ചിട്ടുണ്ട്.
And all those who have exercised faith in their life are people, though they are people those who have been obedient to God.
നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
So when we come to the Old Testament, we see Abraham as a character.
മോശസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
Another giant that we see is Moses.
നോഹയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
We see Noah also recorded there.
അങ്ങനെ പലരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
We see so many Old Testament saints being recorded there.
അവരൊക്കെ അവരുടെ ജീവിത വിശ്വാസത്തെ അവർ ഓപ്പറേറ്റ് ചെയ്തു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
And we can see that these were people who walked in faith and operated in faith.
ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു പക്ഷപാതക്കാരനോട് പറഞ്ഞു, നിന്റെ കിടക്ക എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉടനെ തന്നെ അനുസരിച്ച് കിടക്ക എടുത്ത് അവൻ തന്റെ വീട്ടിലേക്ക് പോയതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു.
We know of a story recorded in the New Testament where Jesus talks to a paralyzed man to take up his mat and walk, and he suddenly obeys it and does the very thing that's asked of him.
ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ,
when we come to Luke chapter 17,
കർത്താവ് അവിടെ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്
കഴിയുന്നുണ്ട്. This is an instance where God, Jesus is healing 10 lepers.
കർത്താവ് ഈ 10 കുഷ്ഠരോഗികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്.
I mean, there's one thing that he's mentioning to the lepers.
നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവീൻ എന്ന് പറഞ്ഞു.
In 17 verse 14 it says, go show yourselves to the priests.
അവർ പോകുമ്പോൾ തന്നെ അവർ ശുദ്ധരായി തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു.
And we see that it says that, and so it was that as they went they were cleansed.
കർത്താവ് അവരോട്
As soon as they heard a word from the Lord Jesus, they received it.
കർത്താവ് പറഞ്ഞതുപോലെ അവർ അവരുടെ ജീവിതത്തിൽ ചെയ്തു.
And just as the Lord Jesus commanded, they also started obeying it.
അതുകൊണ്ടാണ് റോമാലേഖനം 12:3 നമ്മൾ വായിക്കുമ്പോൾ,
so when we go to Romans chapter 12 verse 3,
ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് കൊടുത്തിരിക്കുകയാണ്.
I mean, this is what it says, that not anyone should not think about themselves more highly than they ought to, but according to the measure of faith that God has given to them.
എല്ലാവരുടെ ജീവിതത്തിൽ ഒരു ലിമിറ്റഡ് പോർഷൻ ഓഫ് ഫെയ്ത്ത് ദൈവം കൊടുത്തിട്ടുണ്ട്.
So God has given a limited portion of faith in each and every individual's life.
അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല, എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല.
So none of us over sitting over here can say, oh, I do not have faith.
കാരണം ദൈവവചനം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
Because the word of God says you have been saved through faith.
നാം ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, ആ വചനത്തിൽ കൂടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ച് കൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്.
So when we hear the word of God, when we read the word of God, the Lord speaks to our hearts and we need to receive it and be obedient to it.
അതുകൊണ്ടാണ് പറയുന്നത്, ആ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
And so for the very reason we can see that it says that faith comes by hearing and hearing by the word of God.
ഒരു വ്യക്തിയിൽ നാം വിശ്വസിക്കണമെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ അറിഞ്ഞിരിക്കണം ജീവിതത്തിൽ.
And if we have to have faith in a person, we need to know that person.
അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം നമ്മുടെ വിശ്വാസം ആരിലാണ്?
So then we need to ask the question, is my faith is in whom? Whom do I trust?
ദൈവത്തിലുള്ളതായിട്ടുള്ള വിശ്വാസം.
I mean, so it should be the faith in God.
നമുക്ക് കർത്താവിനെ കുറിച്ച് എത്രത്തോളം അറിവുണ്ടോ അതനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം വളരുന്നത്.
I mean, the more we have knowledge in God and knowledge about the Lord Jesus, we grow in our faith.
നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം എന്ന് പറയുന്നത്.
When we come to the book of Genesis, we know the character Abraham.
അബ്രഹാമിനോട് 85-ാമത്തെ വയസ്സിൽ ദൈവം തന്നോട് സംസാരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു.
We can see that the Lord speaks to him at the age of 85.
86-ാമത്തെ വയസ്സിലാണ് തനിക്ക് ഇസ്മായിൽ ജനിക്കുന്നത്.
And at the age of 86 he has a son Ismail.
99-ാം വയസ്സിലാണ് ദൈവം അബ്രഹാമിനെ പ്രത്യക്ഷനായിട്ട് നിനക്കൊരു മകൻ ജനിക്കും ഉണ്ടാകുമെന്ന് അബ്രഹാമിനോട് പറയുന്നത്.
Now at the age of 99 the Lord appears to Abraham and tells that you will have a son.
100-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിനെ ഇസാക്ക് ജനിക്കുന്നത്.
And at the age of when he is 100 he has Isaac.
ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ,
when we come to Genesis chapter 15,
അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, എനിക്ക് മക്കളില്ല.
I mean, this is what he's saying, is I do not have children.
താൻ ദൈവത്തോട് പറയുകയാണ്, ഈ ഡമസ്കസ് ഞാൻ ഇനി അത് പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാകത്തില്ല.
I mean, so this is what he's saying, is all I have as a heir is the Eliezer from Damascus.
അപ്പോൾ ഈ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഏലിയസർ നിന്റെ അവകാശിയാകത്തില്ല, നിന്നിൽ നിന്ന് ഒരു മകൻ ഉണ്ടാകും ജനിക്കും എന്ന് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്.
So now we can see that the Lord speaks to Abraham saying you're going to have an offspring from you itself and not from Eliezer.
നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്.
And so this is what he's saying is the one who the one who comes from your own body shall be your heir.
ഇത് പറഞ്ഞിട്ട് അബ്രഹാമിനെ ദൈവം വെളിയിലോട്ട് കൊണ്ടുപോയി. ഉൽപ്പത്തി പുസ്തകം 15:5 വായിക്കുമ്പോൾ കാണുന്നുണ്ട് അവനെ പുറത്ത് കൊണ്ടുചെന്നു.
So now we can see now in that interaction God takes Abraham out of his tent.
നീ ആകാശത്തേക്ക് നോക്കുവാനായിട്ട് പറഞ്ഞു.
And he brings him out of the tent and says look now towards the heaven.
നക്ഷത്രങ്ങളെ എണ്ണുവാനായിട്ട് കഴിയുമെങ്കിൽ എണ്ണുവാനായിട്ട് പറഞ്ഞു.
And he said count the stars if you are able to count them.
ദൈവം അബ്രഹാമിനോട് പറയാണ് ഇങ്ങനെ നിന്റെ സന്തതിയായി തീരുമെന്ന് പറഞ്ഞു.
And then God says this thing so shall your descendants be.
ഉൽപ്പത്തി പുസ്തകം 15:6 വായിക്കുമ്പോൾ
when we read 15:6
അവൻ യഹോവയിൽ വിശ്വസിച്ചു അത് അവനെ നീതിയായി കണക്കിട്ടു.
And it says in verse 6 as he believed in the Lord and he accounted it to God accounted it to him for righteousness.
ഈ അബ്രഹാം ആരാനിൽ വന്ന് പാർക്കും മുമ്പേ എന്ന് പറഞ്ഞാൽ ആരാനിൽ മെസപ്പൊത്താമിയയിൽ ഹാരാനിൽ വരുന്നതിന് മുമ്പ് തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷത അബ്രഹാമിന് ഉണ്ടായി എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 7:2 ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്.
We can see this Abraham has a revelation from the God of glory and this is recorded in the book of Acts chapter 7.
തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി.
So now we can see the God of glory appeared to Abraham.
അപ്പൊ ഈ തേജസ് കണ്ടവന് അറിയാം ആ ദൈവത്തെ കുറിച്ച് നല്ല അറിവ് അബ്രഹാമിന് ഉണ്ടായിരുന്നു.
Now we can see that Abraham had a very good understanding of the God that revealed to him.
ദൈവം പറഞ്ഞ വാക്കിനെ അബ്രഹാം വിശ്വസിക്കുവാനായിട്ട് ഇടയായി.
And now we can see that Abraham has faith in the words that God has told to him.
ഇന്ന് രാവിലെ സമയം അബ്രഹാമിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ
So today morning when we start to study when you are studying the life of Abraham
നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം.
I mean we should be people who have faith in God.
ഒന്നാമത്തെ കാരണം എന്തെന്ന് ചോദിച്ചാൽ
the number one reason why we should do this is
ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ഉവ്വ് എന്നാണ്.
I mean so if the Lord says yes it is going to be an yes.
2 കൊരിന്ത്യ ലേഖനം 1:19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
I mean so when we come to 2 Corinthians chapter 1 verse 19 and 20
ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല.
I mean this is what it says that for the son of God Jesus Christ who was preached among you by us was not yes and no but was always yes.
അവനിൽ ഉവ്വ് എന്നത്രേ
ഉള്ളൂ. But in him was yes.
ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ എന്താണ് ഉവ്വ് എന്നത്രേ.
All the promises of God is always remains as an yes in Jesus Christ.
നമ്മളെല്ലാവരും ഇന്ന് രാവിലെ ഒരു കാഴ്ചക്കാരെ പോലെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്.
I feel like that I am having a lot of audience just watching what I am speaking.
ദൈവപുത്രനായ യേശു ക്രിസ്തു
Amen the son of God Lord Jesus Christ
ഒരിക്കൽ ഉവ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല.
Amen he was not yes once and then a no at another time.
അവനിൽ ഉവ എന്നത്രേ ഉള്ളൂ.
But in him it's always an yes.
ദൈവത്തിന്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും
I mean how much of a promises we have from God
അവനിൽ ഉവ എന്നത്രേ.
I mean it's always and yes in the Lord Jesus Christ.
നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത.
I mean can we raise our hands and praise God.
Praise the Lord. Hallelujah. കാരണം ദൈവം ഫോഴ്സ് പറയുന്നവനല്ല.
Because God is not a God of who lies.
വ്യാജം പറയുവാൻ അവൻ മനുഷ്യനല്ല.
And he is neither a man to lie.
അനുതപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല.
And neither is he a son of man to relent.
കാരണം ദൈവം ഫോഴ്സ് പറയുന്ന ദൈവമല്ല.
Because God is not a God of who tells lies.
കാരണം വ്യാജം പറയുവാൻ അവൻ മനുഷ്യനല്ല.
And he is not a man to so that he will be able to lie.
അതാണ് തീത്തോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
I mean when we read the letter of Titus you can see that
ഫോഴ്സ് ഇല്ലാത്ത ദൈവം എന്നാണ് അവിടെ കാണുവാനായിട്ട്
കഴിയുന്നത്. Titus 1:2 it says that God who cannot lie.
ഇന്ന് രാവിലെ സമയം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല.
I mean so there is nothing impossible for God.
ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നാലും ഏത് പ്രതികൂലമായിരുന്നാലും അതിനെ മാറ്റുവാൻ കഴിയുമെന്ന് അബ്രഹാം ദൈവത്തിൽ വിശ്വസിപ്പാനായിട്ട് ഇടയായി.
Now we can see that Abraham had the faith in God that whatever be the tribulation that is thrown across his life he will be able to overcome it.
അവൻ യഹോവയിൽ വിശ്വസിച്ചു ആദാവിനെ നീതിയായി കണക്കിട്ടു.
I mean, this is what it says, that he believed in God and that hence God accounted it as righteousness to Abraham.
ഒരിക്കൽ ദൈവത്തിന്റെ ദൂതൻ മറിയയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്,
and so once the angel of the Lord comes to Mary and this is what he says,
ഭയപ്പെടണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് ദൂതൻ അവളോട് പറയുകയാണ്.
And so when the angel appears, this is what says, fear not, you have received the grace of God.
എന്നിട്ട് പറയുകയാണ് ദൂതൻ മറിയയോട് പറയുകയാണ്,
I mean, so this is what the angel of Lord says to Mary.
നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും.
I mean, so you will give birth to a child.
അവനെ യേശു എന്ന് പേർ വിളിക്കണം.
I mean, so you have to call his name Jesus.
അവൻ വലിയവനാകും.
I mean, he will be mighty.
അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും.
He will be called as the son of the most high.
ദാവീദിന്റെ സിംഹാസനം അവനെ ലഭിക്കും.
I mean, he will receive the throne of his father David. Luke
1:32. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും.
And he will reign over the house of Jacob forever.
അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല.
And of his kingdom there will be no end.
ഇത് ഇത്രയും ദൂതൻ മറിയയോട് പറഞ്ഞപ്പോൾ മറിയയുടെ പ്രതികരണം ഇത് എങ്ങനെ സംഭവിക്കും?
I mean, so as soon as Mary hears all of this, her question back to us is, how is this going to happen?
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ നമ്മളും പറയുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും?
And so a lot of us may be asking the same question, how is this going to come to pass in my life?
അതിനെ ദൂതൻ എന്താണ് പറഞ്ഞത്?
I mean, what's the response of the angel back to Mary?
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും.
This is what it says, the Holy Spirit will come upon you.
അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും.
And the power of the highest will overshadow you.
ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ.
For nothing is impossible for God.
ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ?
Is there anything impossible for the Lord?
നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം.
Can we praise God?
ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല.
I mean, there is nothing impossible for God.
Praise God. Hallelujah. ഈ രാവിലെ സമയം ദൈവത്തെ നമുക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയുമോ?
Are we able to have faith in the Lord Jesus?
കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല.
Because there is nothing impossible for him.
മനുഷ്യനാണ് ഒത്തിരി അസാധ്യ കാര്യങ്ങൾ ഉള്ളത്.
A man has a lot of impossibilities in their life.
എന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല.
But there is nothing impossible for God.
ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശം ഭൂമിയും മാറിപ്പോയാലും.
I mean, this is what the word of God says, even if heaven and earth pass away.
ദൈവത്തിന്റെ വചനത്തിനും മാറ്റമില്ല.
My words will not pass away.
ഒരു നാളും മാറാത്തതാണ് ദൈവത്തിന്റെ വചനം.
Amen. The word of the Lord stands forever.
ആരെല്ലാം ഹല്ലേലൂയ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ ആരെല്ലാം ഹല്ലേലൂയ അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുമോ അത് അവരുടെ ജീവിതത്തിലും അത് നീതിയായിട്ട് ദൈവം കണക്കിടും.
And all those who will be able to have the faith like Abraham had, God is going to account it as righteousness to their lives.
Praise God. ദൈവവചനം പഠിക്കുമ്പോൾ പലതരത്തിലുള്ള വിശ്വാസത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
So when we study the word of God, we can study different types of faith recorded.
ചിലർക്ക് വിശ്വാസം വരണമെങ്കിൽ ചിലത് കണ്ടെങ്കിൽ അവർക്ക് വിശ്വാസം വരും.
Certain people are people who will only have faith if they see it with their own eyes.
നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് വീണ്ടും കർത്താവ് പ്രത്യക്ഷമാകുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാമെന്നാണ്.
All of us are familiar of the story where Jesus appears after his resurrection among the in the room where the disciples gathered.
യോഹന്നാന്റെ സുവിശേഷം 20-ന്റെ 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ആ ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
We can see it recorded in John chapter 19 verse 20, sorry, John 20 19 to 21.
അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് ഒരു മുറിക്കകത്ത് ഇങ്ങനെ വാതിലടിച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു.
So now we can see that the disciples assembled due to the fear from the Jews and Jesus appears in midst of them and tells, peace be with you.
എന്നിട്ട് കർത്താവ് തന്റെ കരങ്ങളും തന്റെ വിലാപ്രവും അവരെ കാണിച്ചു.
And so now we can see that Jesus shows his hands and his side.
കർത്താവിനെ കണ്ടിട്ട് അവർ സന്തോഷിപ്പാനായിട്ട്.
And now we can see that the disciples were glad when they saw Jesus.
ആ സമയത്ത് തോമസ് അവരുടെ കൂടെ ഇല്ലായിരുന്നു.
And now we see that at that time disciple Thomas is not present among them.
അപ്പോൾ മറ്റു ശിഷ്യന്മാർ തോമസിനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഈ തോമസ് പറയുകയാണ്, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പൊഴുത് കാണുകയും അതുപോലെ തന്നെ അവരെ വിലാപനത്തെ എൻ്റെ വിരൽ ഇടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു.
And so now we can see that the other disciples say to Thomas that we have seen the Lord, and Thomas's response was, unless I see in his hands the print of the nails and put my finger into the print of the nails, I would not believe.
എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ,
and verse 26 says, after 8 days where the disciples gathered again,
തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു.
And now this time Thomas is present with the disciples.
അവിടെ വാതിൽ അടച്ചിരിക്കെ യേശു അവരുടെ നടുവിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പിന്നെയും അവരോട് പറയുകയാണ്.
The room is the doors are shut, now Jesus appears among them and tells them, peace be with you.
എന്നിട്ട് കർത്താവ് തോമസിനോട് പറയുകയാണ്,
and this is what now we can see the Lord speaking to Thomas,
നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക.
And this is what he said, reach your finger here and look at my hands.
നിന്റെ കൈ നീട്ടി എന്റെ വിലാപുറത്ത് ഇടുക.
And he says, reach your hand here and put it into my side.
അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക.
And this is what he says, do not be unbelieving but be believing.
ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോമസ് ദൈവത്തോട് പറയുകയാണ്, എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് നിലവിളിക്കുവാനായിട്ടിടയായി.
And now when Thomas hears this, his response is, my Lord and my God, and he cries out.
യേശു അവനോട് പറയുകയാണ്,
so this is what Jesus says,
നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു.
As is Thomas, you, because you have seen, you believe.
കാണാതെ വിശ്വസിച്ചവരാണ് ഭാഗ്യവന്മാർ.
And this is what he says, blessed are those who have believed without having seen.
ചിലർക്ക് ദൈവവചനത്തിൽ കൂടെ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഗ്രഹിപ്പാനും വിശ്വസിപ്പാനും അവർക്ക് കഴിയാതിരിക്കുമ്പോൾ ചിലർക്ക് ചില കാര്യങ്ങൾ കണ്ടേ അവർ വിശ്വസിക്കുന്നു.
I mean, there are certain people that who wants to see to for their faith to be built.
Praise God, hallelujah. പറഞ്ഞാൽ സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ വിശ്വസിക്കും.
I mean, so these are the kind of people, when everything is positive in their life, they have faith.
നമ്മൾ പഴയ നിയമത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ,
when we come to the book of old to the old testament,
ദൈവം ഗിദയോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്.
I mean, there's a God is speaking to Gideon.
ഗിദയോനോട് പറയാണ്, നീ ശത്രുക്കളിൽ നിന്ന് നീ ഈ ജനത്തെ വിടുവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഗിദയോൻ അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല.
And now we can see that the Lord appears to Gideon and says that you will deliver Israelites from the enemies.
നമുക്കറിയാം ദൈവത്തോട് ചില അടയാളങ്ങളൊക്കെ ചോദിക്കുന്നു.
And we know that he asked for certain signs, Judges chapter 6.
രണ്ട് അടയാളങ്ങൾ അവിടെ ചെയ്തതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
There are two signs that we can see that.
ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആറാം അധ്യായം ഒക്കെ അതിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
I mean, we can see all of these record in the chapter 6 of Judges.
താൻ പറഞ്ഞത്, രോമമുള്ള ആട്ടിൻ തോൽ കളത്തിൽ നിവർത്തിയിടുന്നു, മഞ്ഞ തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങി ഇരിക്കണം. Praise God. അവിടെ എഴുതിയിരിക്കുന്ന, രാവിലെ എഴുന്നേറ്റ് തോൽ പിഴിഞ്ഞ് മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു.
So we can see that Gideon asks a sign of where the skin of a sheep is put out and it has to be drenched, and so the next day morning that sign comes to pass.
ഒന്നാമത്തെ അടയാളമാണ്.
So that's the number one sign.
രണ്ടാമത്തെ അടയാളം, തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞു കൊണ്ട് നനഞ്ഞും ഇരിക്കണം.
I mean, so the number 2 sign is he flips his request. He wants the skin to remain dry and the all of the ground around to be.
ഗിദയോൻ ദൈവത്തോട് പറഞ്ഞ ആ കാര്യങ്ങൾ, ആ അടയാളങ്ങൾ ദൈവം അവനെ കാണിച്ചു കൊടുത്തു.
And all of the request that Gideon asked God did bring it to pass.
അപ്പോൾ ഇന്ന് രാവിലെ സമയം നമുക്ക് ചോദിക്കാനായിട്ട് കഴിയും, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുമ്പോൾ വിശ്വസിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരാം.
I mean, so then we may have a question. So when everything is positive, when everything is falling in place, having faith, is that okay?
അത് ഒരു പക്ഷേ നമുക്ക് പറയാൻ കഴിയും, അത് ട്രൂ ഫെയ്ത്ത് ആണ്.
I mean, so we can say that it's true faith.
എന്നാൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് അത് ഒരു ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള ഫെയ്ത്ത് ആണ്.
But the more we study about it, we can recognize it as to be an imperfect faith.
Praise God, hallelujah. നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ,
when we come to the new testament,
കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ടൈമിൽ പല അനുകൂലമല്ലായിരുന്ന സാഹചര്യങ്ങളൊക്കെയും ആയിരുന്നെങ്കിൽ തന്നെയും,
I mean, during the time of Jesus, when even when circumstances were unfavorable,
കർത്താവിൽ വിശ്വസിച്ചപ്പോൾ അവിടെ രോഗികൾ സൗഖ്യമാക്കുവാനായിട്ടിടയായി.
And we can see that as soon as people have started a faith in the Lord Jesus, we can see the sick people start to get healed.
അവർ ഏത് വിശ്വാസത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് അറിയത്തില്ല.
We do not know what their background is regarding faith.
എന്നാൽ യേശുവിൽ അവർ വിശ്വസിച്ചപ്പോൾ യേശുവിന്റെ അടുത്ത് ആരെല്ലാം കടന്നു വന്നോ അവരെല്ലാം സൗഖ്യം പ്രാപിപ്പാനായിട്ടിടയായി.
And now we can see that all those who came to the Lord Jesus and had faith in him, they all received their healing.
വരണ്ട കൈയുള്ള മനുഷ്യനോട് കർത്താവ് പറഞ്ഞു നിന്റെ കരം നീട്ടുവാനായിട്ട് പറഞ്ഞു.
And so now we can see that there's a man who had a withered hand and the Lord asks him to stretch out his hand.
എന്ന് പറഞ്ഞാൽ മടങ്ങിയിരിക്കുന്ന കൈ.
So his hand is shortened.
അവനെ ഒന്ന് പരിശ്രമിച്ചു കാണൂ എങ്ങനെയെങ്കിലും ഒന്ന് നിവർത്തുക.
He must have tried to stretch out his hand.
കർത്താവിനോട് പറഞ്ഞു നിന്റെ കരം നീട്ടുവാനായിട്ട് പറഞ്ഞു.
And now we can see the Lord Jesus tells him stretch out your hand.
അവൻ ഉടനെ കരം നീട്ടി അവന്റെ കരം സൗഖ്യമായി.
And this is what the word of God says, as he stretch out his hand and his hand is completely healed.
മറ്റേ കരം പോലെ അവന്റെ കരം ആയി തീരുവാനായിട്ട്.
Now his hand gets completely healed just as his other hand.
സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ വിശ്വസിപ്പാനായിട്ട് കഴിയുമോ?
I mean, when all of the things stack up against us, do we still have faith in the Lord Jesus?
ജീവിതത്തിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിപ്പാൻ കഴിയുമോ?
Are we able to have faith in God when everything works against us?
പൗലോസിനെ മറ്റു തടവുകാരോട് കൂടെ റോമിലേക്ക് കൊണ്ടുപോവുകയാണ്.
And now we can see that Paul is being taken to Rome with other prisoners.
അവർ യാത്ര ചെയ്തിരുന്ന കപ്പൽ നേരെ കൊടുങ്കാറ്റ് അടിച്ചു.
And now we can see that the strong wind strikes against the ship that they were sailing in.
കപ്പൽ തകരും എന്ന് അവർക്ക് തോന്നുവാനായിട്ടിടയായി.
And we can see that mentioned in Acts 27, they thought that the ship is going to be wrecked.
രക്ഷപ്പെടും എന്നുള്ള ആശയെല്ലാം ജീവിതത്തിൽ നശിപ്പാനായിട്ടിടയായി.
And we, at this during the circumstance, they lose all of their hope that they would be saved at any point.
സൂര്യനെ കാണുവാനായിട്ട് കഴിയുന്നില്ല.
And now they're not able to see the sun.
നക്ഷത്രങ്ങളെ കാണുവാനായിട്ട് വയ്യ.
Neither are they able to see the stars.
ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി.
And it's been about it's a long number of days has passed after they have had food.
കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലുള്ള സാധനങ്ങളെല്ലാം അവർ വെള്ളത്തിൽ ഇടുവാനായിട്ടിടയായി.
And they started to throw away the baggages so that the ship remains light.
അങ്ങനെ വളരെ വിഷാദത്തോടെ അവരായിരിക്കുമ്പോൾ.
And so when they are at this time when they are all sad and depressed.
അപ്പോസ്തലപ്രവൃത്തികൾ 27 അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ആ ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
We can see it recorded in Acts 27:23-25.
അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്.
This is what Paul says.
എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു.
Now this is what he says, for there stood by me this night an angel of God to whom I belong and whom I serve.
പൗലോസ് നീ ഭയപ്പെടരുത്.
And he said, do not be afraid, Paul.
ഈ ദൂത് ലഭിച്ചതായിട്ടുള്ള പൗലോസ് തൻ്റെ കൂടെ തടവിലായിരുന്ന ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടരുത്, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളിച്ചതുപോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞു.
I mean, this is what he says. Paul starts to encourage the fellow travelers with him, saying, take heart, man, for I believe God that it will be just as it was told.
എന്നോട് അരുളിച്ചതുപോലെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു.
And I believe that it's going to be just as the Lord has told me.
നമുക്കറിയാം കപ്പൽ തകർന്നു.
And we know that the ship gets wrecked.
പൗലോസും ഫെലോ പ്രിഷണറും അവർ രക്ഷപ്പെടുവാനായിട്ട്.
And we see now the ship actually suffers a wreck, but Paul and his companions,
they get saved. ലേഖനം 4:18 നമ്മൾ വായിക്കുമ്പോൾ,
when we read Romans chapter 4 verse 18,
അബ്രഹാമിനോട് ദൈവം പറയുകയാണ്.
And this is what God speaks to Abraham.
അബ്രഹാം ജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് അവൻ വിശ്വസിച്ചു.
I mean, so now we can see that Abraham believes the promise contrary to all hope that he's going to be a father of many nations.
അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല.
I mean, we can see that he didn't get weak in his faith.
വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിനെ അവൻ മഹത്വം കൊടുത്തു.
But rather he started to be strengthened in faith and gave glory to God.
നിരാവിലെ സമയം നമ്മൾ ഓരോരുത്തരും വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ പ്രാപിക്കുന്നവരുടെ അനുകാരികൾ ആകണം.
Amen. So this is what the word of God encourages, that we should be people who through faith and perseverance receive the promises of God.
ദൈവം തനിക്ക് കൊടുത്ത വാഗ്ദത്തത്തിൽ അബ്രഹാം വിശ്വസിച്ചു.
Amen. So Abraham believed the promises that God told him.
ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്നിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളുണ്ട്.
Amen. There are promises that the Lord has put into our lives.
അതിൽ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയണം.
Are we able to have faith in the promises that God has told to us?
എബ്രായ ലേഖനം 11:17 നമ്മൾ വായിക്കുമ്പോൾ,
as we come to Hebrews chapter 11 verse 17.
Praise God. അബ്രഹാം പറയുകയാണ്, നിർജീവമായിട്ടുള്ള ശരീരത്തിൽ എനിക്ക് ദൈവം ഒരു മകനെ തന്നുവെങ്കിൽ.
Amen. So this is what he's saying, is if God was able to give me a son from a body as dead as mine.
മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് അബ്രഹാമിനെ എണ്ണുവാനായിട്ട് ഇടയായി.
And he was able to conclude that God is able to raise him up even from the dead, verse 19.
നമുക്കറിയാം, എബ്രായ ലേഖനം 11 ആം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ,
as we read Hebrews chapter 11,
അബ്രഹാം ഇസാക്കിനെ യാഗം അർപ്പിച്ചു.
According to Hebrews chapter 11, it says that Abraham offered up Isaac as a sacrifice.
അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു.
And he also received him in a figurative sense.
ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ വളരെയധികം ശുശ്രൂഷകൾ ചെയ്തിട്ട് അവസാനം യോഹന്നാനെ അവരെ പിടിച്ച് തടവിലാക്കിയ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്.
I mean, we are aware of John the Baptist and his life, where he is, you know, he does a strong ministry, and towards the end of his ministry he's put in the prison.
ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ വിളിച്ചു പറയുവാനായിട്ട്.
And we can see that John the Baptist, during the initial time of his ministry, he looks at Jesus and says, behold the Lamb of God that bears the sin of the world.
എന്നാൽ യോഹന്നാൻ തടവിലായപ്പോൾ കൂടെയുള്ള തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ചെന്ന് യേശുവിനോട് ചോദിക്കുക, വരുവാനുള്ളവൻ നീയാണോ അതോ ഞാൻ വേറൊരുത്തിന് വേണ്ടി കാത്തിരിക്കണമോ.
I mean, so now we can see that John the Baptist, you know, when he's in the prison, he sends his disciples to ask the Lord Jesus and ask, are you the one who is about to come, or do we wait for someone else to come?
എന്നാൽ കർത്താവായ യേശുക്രിസ്തു യോഹന്നാനെ കണ്ടിട്ട് പറയുകയാണ്, യോഹന്നാനെ നീ ഇത്രയും വലിയ ബലഹീനനായി പോയോ.
I mean, so we can see that Jesus' response is, oh John, have you become weak in faith?
യോഹന്നാനെ, നിന്റെ വിശ്വാസം ചോർന്നു പോയോ.
I mean, has your faith drained from you?
എന്നാൽ എന്താണ് യോഹന്നാനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്?
I mean, so what do we see but the Lord Jesus mentioning about
സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനും ആരും എഴുന്നേറ്റിട്ടില്ല.
I mean, this is what we see that Jesus tells about John the Baptist, that there is no one born of a woman that's greater than John the Baptist.
നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ തളരുമ്പോൾ നമ്മെ ഓരോരുത്തരെയും കൈ പിടിച്ച് ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം.
Amen. When we grow weak, when we tend to be weak in faith, the Lord that we serve is able to exalt us in his hand.
Praise God.
Hallelujah.
ഒരിക്കൽ വൻ കാര്യങ്ങൾ ചെയ്ത ഏലിയാവിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്.
Amen. We can see that the God is speaking to Elijah, who used to do great miracles.
ഏലിയാവ് ഗുഹയിലെ ആയിരിക്കുന്ന ഒരു സന്ദർഭം.
Amen. We know the context where he's hiding in a cave.
ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്ന് പറയാണ്, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം.
Amen. We can see that the angel of the Lord appears to Elijah and says, why are you hiding in this cave?
എന്നിട്ട് തന്റെ ക്ഷീണം മറുവാൻ ആഹാരം കൊടുത്ത് ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തുടർന്ന് ചെയ്യേണ്ട ശുശ്രൂഷകളെ കുറിച്ച് പറയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്.
And we can see that the angel of the Lord encourages him to and tells him about the future ministry.
ഇന്ന് രാവിലെ സമയം വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ നമ്മുടെ കാൽ ചുവടൽ എടുത്തു വെക്കുവാൻ ദൈവം നമ്മെ പറ്റി ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു.
I mean, God desires that each and every one of us take a step of faith today morning.
ഇസ്രായേൽ മക്കൾ ജോർദാൻ കടക്കുന്നതായിട്ടുള്ള ഒരു സമയത്തേക്ക് കടന്നു വന്നപ്പോൾ,
when we see that when we come into the story where the Israelites has to cross the river Jordan,
പെട്ടകഞ്ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ ആ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ അതിന്റെ ഒഴുക്ക് നിൽക്കും എന്ന് നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നു.
We can see that the Lord commands the Levites to step out in faith and that the rivers will stop flowing.
നദി കര കവിഞ്ഞു ഒഴുകുകയാണ്.
I mean, we can see this is a time where the river is overflowing and overflowing.
ഇത് അവർ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ജനമാണ്.
I mean, so these are a set of people that is already watching this river have great flow.
ഈ കര കവിഞ്ഞു ഒഴുകുന്ന ഈ നദി കണ്ടിട്ട് എങ്ങനെ കടക്കും എന്ന് അവർ പറഞ്ഞില്ല.
I mean, so they didn't ask the question, wait, how am I going to cross this river?
ദൈവം അവരോട് പറഞ്ഞ വാക്കിനനുസരിച്ച് അവർ കാൽ ചുവടെടുത്തു വെച്ചപ്പോൾ
Amen. So we can see that as soon as they heard the word of God and they started to they stepped out into the river
Joshua പ്രതികൂലമായിരുന്ന ആ ജോർദാൻ നദി രണ്ടായിട്ട് വിഭാഗിപ്പാനായിട്ട് ഇടയായി
And now we can see that as soon as they stepped out in faith the river Jordan which was standing as an obstruction to them now splits and provides a way through them through it
അവർ അതിൽ കൂടെ അക്കരെ കടന്നു Praise God
And we can see that they crossed the waters of Jordan
അവരുടെ മുമ്പിലുള്ള ആ പ്രതികൂലങ്ങളെ ദൈവം തന്നെ അവർക്ക് മാറ്റി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
Now we can see that God himself involves in their lives and moves away their obstructions.
Praise God. ഒരു കാര്യം കൂടി പറഞ്ഞു ഇവിടെ നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്.
I want to conclude by telling one more thing to the sermon.
നമുക്കറിയാം മാർത്ത ആൻഡ് ലാസർ മറിയയുടെ ഭവനത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവവചനത്തിൽ.
മാർത്ത ആൻഡ് ലാസർ
അവരുടെ ഏക സഹോദരൻ ലാസർ മരിച്ചു. നാല് ദിവസമായി നാറ്റം വെച്ച് നിൽക്കുന്ന അനുഭവം
I mean we know the context there where the brother Lazarus has passed away and it's been about 4 days
Praise God കർത്താവ് മാർത്തയോട് പറയുന്ന ഒരു കാര്യമുണ്ട്
I mean this is what Jesus tells Martha in John chapter 11
മാർത്ത പറയാണ് കർത്താവേ ഈ കല്ല് നീക്കിയാൽ അത് നാറും നാറ്റം വെച്ചിരിക്കുന്ന അനുഭവമാണ് നാല് ദിവസമായി എന്നാൽ കർത്താവ് മാർത്തയോട് പറയുകയാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലയോ
I mean, so this is what now you can see that Martha tells her that it's been 4 days and there's going to be a stench right now but Jesus responds that but if you believe you will see the glory of God
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുതമേറിയ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്
I mean it is when we start to have faith in God that we will be able to see miraculous hand of God
അതാണ് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി
I mean that is why we also see in the letter of Ephesians that there is a faith that works in those who there's a power that works in those who have faith
യാവലസം വിശ്വസിക്കുന്നവരിലാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്
I mean so we can see that the power of the Lord is revealed and manifested in those who have faith in God
ഇന്ന് യാവലസം വിശ്വാസത്തിൽ വളർന്ന് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുവാൻ നമ്മെക്കുറിച്ച് ദൈവം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു
And God desires that we all grow in faith and we become strong in our faith.
വിശ്വാസം എന്നതു ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്.
And faith is being sure of what we hope for and certain of things that we do not see.
അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്.
For by the having such a faith the elders obtained a good testimony.
വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി.
And we had the opportunity to hear about faith from today morning.
നമ്മുടെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു
How is our faith today?
നമ്മൾ ഏതെങ്കിലും ഒരു അടയാളം കണ്ടിട്ട് മാത്രമേ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയുള്ളൂ
Are we the kind of people that we only have faith in God once we see certain signs? അതോ
ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തിൽ കൂടെ നമ്മൾ കേൾക്കുന്ന വചനത്തിൽ കൂടെ അത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ
Amen or are we able to receive whatever God has spoken to us through the word of God and have faith in him
കാണാതെ വിശ്വസിച്ചവരാണ് ഭാഗ്യവാന്മാർ
Amen this is what it says that blessed are those who have believed having not seen
നീ എന്നെ കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു
Amen you have had faith in me because you saw me
എന്നാൽ കാണാതെ വിശ്വസിച്ചവരാണ് ഭാഗ്യവാന്മാർ
And he says blessed are those who have had faith in me having not seen
ഇന്ന് രാവിലെ സമയം നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ നിലയിൽ കൂടെയൊക്കെയും നമ്മൾ കടന്നുപോകുന്നവരാണ്
Amen each of us that's gathered over here we may be going through different circumstances in our life
എങ്ങനെ കാര്യങ്ങൾക്കല്ല ഒരു നീക്കുവെക്കുണ്ടാകും എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരുപക്ഷേ ചിന്തിക്കുന്നവരായിരിക്കാം
we may be people who may have certain questions and being wondering how things are going to fall through for us
എന്നാൽ സകലത്തെയും സൃഷ്ടിച്ച കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ
I mean but at this time let's give ourselves into the hand of the Lord Jesus
avan adathinte samayathellam bhangiyaayittu cheyyunna deivamaanu
and he will do everything beautiful in his time
ഒരു നാളും ക്ഷീണിക്കാതെ ഒരു നാളും തളർന്നു പോകാത്ത ഒരു സർവശക്തനായ ദൈവമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടിയുള്ളത്
I mean the God that we serve is one who is always awake and does not sleep off
ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്
നിൽക്കാം Can we all stand on our feet
കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു
കൊടുക്കാം Can we give ourselves before the word that we have heard
നമ്മുടെ വിശ്വാസം ഈ രാവിലെ സമയം ഒന്ന് വർദ്ധിക്കട്ടെ
I mean let our faith increase today morning
നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവരാണോ
Are we people who are weak in faith today?
നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ നല്ലവണ്ണം ദൈവം അറിയുന്നുണ്ട്.
The Lord knows our hearts.
നമ്മുടെ ഹൃദയത്തിലെ സകല നൊമ്പരങ്ങളും അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്.
We have a God that knows every of our pains that we experience in our hearts.
അവന്റെ പാദപീഠത്തിലേക്ക് ഇന്ന് രാവിലെ സമയം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ?
Are we able to submit and yield ourselves before at the fear of the Lord?
വിശ്വാസം എന്നത് അത് ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്.
And faith is being sure of what we hope for and certain of the things that we do not see.
Praise God.
Hallelujah.
കർത്താവേ, രാവിലെ സമയം ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം.
Lord, we praise God, praise you Lord for helping us hear this wonderful word.
കർത്താവേ, ഞങ്ങൾ ഏതെങ്കിലും ഒരു അടയാളം കണ്ടിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നവരായിട്ടല്ല, എന്നാൽ അത് കാണാതെ തന്നെ നിന്റെ വചനത്തിലുള്ള ആ വിശ്വാസം ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു.
Lord, we receive Lord, let us be people that receive faith by just hearing things from the word of God.
ഞങ്ങൾക്ക് വേണ്ടി നീ ഒരു മിറക്കിൾ ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
And we truly believe oh Lord that you would do great miracles for us, oh God.
രാവിലെ സമയം ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
And Lord, we bless each and every person that's gathered over here in the name of our Lord Jesus.
അവിടുത്തെ മക്കളുടെ ജീവിതത്തിലെ വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഒരു പക്ഷേ എന്തെന്ന് ഞങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നില്ലെങ്കിലും നിനക്ക് സകലവും നഗ്നമായി ഹല്ലേലൂയ തെളിവായി അവിടുന്ന് നീ അറിയുന്ന ദൈവമായിരിക്കുന്നോട് നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു.
Lord, we praise you God because we may not know the intents and thoughts of the hearts of each and everyone gathered over here, but Lord, you see it everything.
ഇന്നെ ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹവും വിടുതലാക്കി നീ തീർത്ഥാട്ട കർത്താവ്.
Lord, let the word that we have heard be a blessing in our lives.
തിരുകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു.
We give ourselves into the hands.
യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
In the name of Lord Jesus.
നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ പ്രവേശിപ്പാനായിട്ട് പോകുകയാണ്.
And now we're going to take part in the Lord's table.
ഈ കർത്താവിന്റെ മേശയോട് നമ്മൾ അടുത്ത് വരുമ്പോൾ,
as we come to the Lord's table,
രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാലം അഭിഷേകത്തിനായി കാത്തിരിക്കുന്നവർക്കും ജീവിതത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കും മാത്രമേ ഈ കർത്താവിന്റെ മേശയിൽ ഭാവാക്കി തിരുവനായിട്ടുള്ള സാവകാശമുള്ളൂ.
The partakers of the Lord's table should be people who are saved, who believes in the Lord Jesus, have been baptized, have received the Holy Spirit, waiting for the Holy Spirit and live a holy life.
എന്തുകൊണ്ട് അത് ഓർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ,
why am I reminding that today?
1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നു.
We can see that mentioned in 1 Corinthians chapter 11.
അയോഗ്യമായി അപ്പം നിന്നോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനായിട്ട് മാറപ്പെടും.
It says like this, if you take part in this bread and take part in this wine without in an unworthy manner, you will be found guilty.
നിങ്ങൾ ബലഹീനരായി തീരും, രോഗികളായി തീരും, മരണം വരെ സംഭവിക്കും.
And it says that some of you will become weak, some of you will become sick, and some of you may even experience death.
അതുകൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോട് മാത്രമേ ഈ മേശമേൽ കരനീട്ടാവൂ.
And for this very reason, only with absolute worthiness should you stretch your hand to be a partaker of this table.
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നിങ്ങൾ നിൽക്കുന്ന നിൽപ്പ് തന്നെ ദൈവത്തോട് ക്ഷമ പറയുക.
And if you have had any faults that and places where you have sinned, ask the Lord forgiveness.
കാൽവരിയിലെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
And let this be a prayer, oh Lord, by your blood cleanse me.
നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു, അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നുന്നു.
I mean, this is what it says in the scriptures that the Lord was pleased to break his hand.
അവനെ കഷ്ടം വരുത്തി അവൻ ഒരു അകൃത്യയാഗമായി തീർന്നു.
I mean, we can see that the Lord allowed God allowed his son to experience suffering.
അവൻ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു.
And he bore each and every one of our sins and became a sacrifice for us on the Calvary cross.
അവന്റെ last drop of blood നമുക്ക് വേണ്ടി അവൻ കാൽവരിയിൽ ഊറ്റി.
He shed the last drop of blood also for each and every one of us.
നമ്മുടെ സകല പാപങ്ങളെയും അവൻ കഴുകി ശുദ്ധീകരിച്ചു.
Amen. He cleansed away all of our sins and purified us.
രാവിലെ സമയം ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു, നമുക്ക് പാപമില്ല എന്ന് പറയുന്ന നമ്മെ തന്നെ വഞ്ചിക്കുന്നു.
And this is what it says in 1 John chapter 1, it says that if anyone says they do not have sin, we are deceiving ourselves.
സത്യം നമ്മിലില്ലാതെയായി.
It says that we have lost the truth.
നാം നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനുമാകും.
And this is what it says in 1 verse 7, as if we confess our sins, that he is faithful to forgive all of our sins.
അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും.
And the son Lord Jesus Christ is able to purify us and cleanse us from all sins.
നമ്മുടെ ദൈവത്തോട് അടുത്തു വരാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ മരണത്തിൽ കൂടെ മാത്രം അവൻ്റെ കാൽവരിയിലെ രക്തത്തിൽ കൂടെ മാത്രമേ അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാനായിട്ട് കഴിയത്തുള്ളൂ.
The only way we can enter into the presence of God is through the Lord Jesus Christ and his sacrificial death.
ഒരു കാലത്ത് ഞങ്ങൾ അന്യരും പരദേശികളും ഹല്ലേലൂയ സർവ്വപൗരതയോട് സംബന്ധമില്ലാത്തവരുമായിരുന്നു.
I mean, we were people who were strangers and foreigners from the citizenship of Israel.
എന്നാൽ കർത്താവ് ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ചു, നമ്മെ രക്ഷിച്ചു, ഈ ഭാഗ്യപദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു.
But God, we can see that God loved us and has brought us to a very blessed position right now.
നാം അവന്റെ പാദങ്ങളെ പിൻപറ്റുവാൻ ഒരു നല്ല മാതൃകർത്താവ് നമുക്ക് നൽകിയിട്ട് കാണിച്ചു തന്നിട്ട് പോയിരിക്കുകയാണ്.
I mean, we can see that it also says that the Lord Jesus has provided us an example for us to follow.
അതുകൊണ്ട് ഈ മേശ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ.
And for this very reason, let this be a table be a blessing for each and every one.
കർത്താവിന്റെ ശരീരം നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നു.
I mean, we can see that Lord Jesus offered his body for each and every one of us.
Hallelujah. അവന്റെ രക്തം അവൻ അവസാനത്തെ തുള്ളി രക്തം അവൻ നമുക്ക് വേണ്ടി ചിന്തി.
And we can see that he shed the last drop of blood for each and every one of us.
അവന്റെ മരണ പുനരുത്ഥാനങ്ങളെ അറിയിക്കുന്ന ഒരു സുസൂക്ഷയിലേക്കാണ് നമ്മൾ പ്രവേശിപ്പാനായിട്ട് പോകുന്നത്.
And we are going to step into a service which reminds us of the death that the Lord Jesus bore for each and every one of us.
നിങ്ങൾ ഈ അപ്പത്തിനെ ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു സുസൂക്ഷയാണ്.
As long as you take part in the Lord's table, you're reminding yourself of the death, and we have to do this until his coming.
ഈ മേശമേലിരിക്കുന്ന അപ്പത്തിനും വീഞ്ഞിനും യാതൊരു രൂപാന്തരം ഉണ്ടാകുന്നില്ല.
I mean, one of the things we have to know is that this doesn't transform to be anything else.
എന്നാൽ നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. ഇനി അവ ഇത്രയും താമസം വരെ അവൻ നമ്മെ ചേർക്കുവാനായിട്ട് കടന്നു വരും. അതിനു മുമ്പായിട്ട് അവന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
Amen. So this table reminds us that the Lord Jesus has not yet come back, and we have to take part of this Lord's table until his coming.
അതുകൊണ്ട് അല്പസമയം നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിച്ചാൽ.
At the same time, can we take the time to pray?
എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ക്ഷമിക്കുവാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയുക.
Amen. Can we take the time to confess to the Lord any of our sins that we may have committed?
നമ്മൾ മറ്റുള്ളവരോട് നമ്മളുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കുന്നു എന്ന് ശോധന ചെയ്യുക.
Amen. We need to examine ourselves how our interactions have been with the people around.
നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ ഹല്ലേലൂയ മറയ്ക്കാം, എന്നാൽ ദൈവത്തിന്റെ സന്നിധി നമ്മെ മറയ്ക്കുവാനായിട്ട് കഴിയത്തില്ല.
Amen. We can hide ourselves from other people, but we cannot hide ourselves from the eyes of God.
നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും ചിന്തകളെയും നിരൂപണങ്ങളെയും എല്ലാം ദൂരത്തു നിന്ന് ഗ്രഹിച്ചറിയുന്നവനാണ് ദൈവം.
Amen. The God that we serve is one who knows our thoughts and intents of our heart from afar.
ഒരു ശുദ്ധീകരണത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക.
Amen. Can we give ourselves into the hand of God for a cleansing?
Are you washed in the blood? In the soul, cleansing blood of the Lamb. Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb?